ഒരു വിശ്വാസി തന്റെ കർത്താവിനെ കൂടുതൽ ഭംഗിയായി അറിയുവാനും അവന്റെ ഹിതം പൂർണ്ണമായി ഗ്രഹിക്കുവാനും സാധിക്കുന്നു എന്ന് പറയുവാൻ കഴിയുന്നവനാകണം. ഓരോ ദൈവ പൈതലും കൂടുതൽ കൂടുതൽ വ്യക്തമായി ദൈവഹിതം മനസ്സിലാക്കുകയും കർത്താവിനെ കുറെ കൂടി ആഴമായി സ്നേഹിക്കുകയും വേണം. നാം ഓരോ ദിവസവും വളരണം.
ട്രാൻസ്‌വേൾഡ് റേഡിയോ ഇന്ത്യയുടെ മലയാള പഠന പരിപാടിയായ ജീവസന്ദേശത്തിലേക്ക് താങ്കളെ വീണ്ടും സ്വാഗതം ചെയ്യുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ദൈവവചനം, അത് ജീവന്റെ വചനമാണ്, നിത്യജീവനിലേക്കുള്ള വഴികാട്ടിയാണ്. തിരുവചനം സ്വന്ത സാഹചര്യങ്ങളിൽ ഇരുന്നുകൊണ്ട് സ്വന്ത ഭാഷയിൽ വ്യക്തമായും കൃത്യമായും പഠിക്കുവാൻ ലഭിക്കുന്ന ഈ അവസരം എത്ര അനുഗ്രഹകരമാണ് അല്ലേ? ദിവസം തോറും ഈ പഠനം പ്രയോജനപ്പെടുത്തുന്ന സ്നേഹിതരെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നും നമുക്ക് പഠനത്തിലേക്ക് കടക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു, ശ്രദ്ധിച്ചാലും.
സത്യ നിത്യതൃത്വ ദൈവമേ വന്ദനം, പിതൃപുത്ര പരിശുദ്ധാത്മ ദൈവമേ വന്ദനം, തൃപ്പാദേ താണു വീണു വന്ദനം. ഏക സത്യ നിത്യതൃത്വ ദൈവമേ വന്ദനം, പിതൃപുത്ര പരിശുദ്ധാത്മ
സ്നേഹവാനായ കരുണാമയനായ സർവശക്തനായ ദൈവവുമായുള്ള കൂട്ടായ്മ പാപികളായ നമുക്ക് എങ്ങനെ സാധ്യമാകും? പാപത്തെക്കുറിച്ചുള്ള വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ബോധവും ഏറ്റുപറച്ചിലുമാകുന്നു ദൈവവുമായുള്ള യഥാർത്ഥ കൂട്ടായ്മയുടെ ആദ്യ ലക്ഷണം. യോഹന്നാന്റെ ഒന്നാം ലേഖനം അതിൻ്റെ ആദ്യ അധ്യായത്തിൽ നാം ഇത് കണ്ടുകഴിഞ്ഞു. അതോട് ചേർന്ന് അനുസരണത്താൽ സ്വഭാവത്തിൽ ക്രിസ്തുവിനോട് അനുരൂപപ്പെടുന്നതിലും വളർന്നു വരിക. ദൈവവുമായുള്ള കൂട്ടായ്മയിലെ വേറെ ചില അടയാളങ്ങളിലേക്കാണ് നാം ഇനിയും നോക്കുവാൻ പോകുന്നത്. മറ്റ് ദൈവമക്കളോടുള്ള സ്നേഹമെന്നതാണ് ഈ പുസ്തകത്തിലെ വലിയ ചിന്താവിഷയം. ഇത് നാം ചിന്തിച്ചതാണ്. ഒന്ന് യോഹന്നാൻ രണ്ടാം അധ്യായത്തിൻ്റെ ആറാം വാക്യം വരെ നാം പഠിച്ചു കഴിഞ്ഞുവല്ലോ. ഇനിയും ഏഴ് മുതലുള്ള വാക്യങ്ങൾ നമുക്ക് പഠിക്കാം. ഏഴാം വാക്യം ഞാനൊന്ന് വായിക്കാം. പ്രിയമുള്ളവരെ, പുതിയൊരു കൽപ്പനയല്ല, ആദ്യം മുതൽ നിങ്ങൾക്കുള്ള പഴയ കൽപ്പനയത്രേ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്. ആ പഴയ കൽപ്പന നിങ്ങൾ കേട്ട വചനം തന്നെ. ആദ്യം മുതൽ നിങ്ങൾക്കുള്ള പഴയ കൽപ്പനയത്രേ. ഏത് ആദ്യം മുതൽ? ഒന്ന് യോഹന്നാനിലെ ആദി ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരമാകുന്നു. അത് ബേത്ലഹേമിൽ ആരംഭിച്ച് അവിടെ നിന്നും ഒരു തച്ചൻ്റെ പണിശാലയിൽ പല വർഷങ്ങൾ പ്രവർത്തിച്ചതിന് ശേഷം മൂന്നര വർഷത്തെ പരസ്യ ശുശ്രൂഷയോടെ അത് അവസാനിച്ചു. ആദ്യം മുതൽ നിങ്ങൾക്കുള്ള പഴയ കൽപ്പന, അത് എന്തെന്നാൽ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയവ. അത് അവൻ അനേകം പ്രാവശ്യം ആവർത്തിച്ചതായി നാം വായിക്കുന്നു. ഉദാഹരണം യോഹന്നാന്റെ സുവിശേഷം 13:34 34-35 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ. നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ എന്ന് എല്ലാവരും അറിയും. യോഹന്നാന്റെ സുവിശേഷം 15:10-12 വാക്യങ്ങളിൽ നാം കാണുന്നത്, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നതുപോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്നാകുന്നു എൻ്റെ കൽപ്പന. യോഹന്നാൻ പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് ഈ പറഞ്ഞ പഴയ കൽപ്പന തന്നെയാണ്. കർത്താവായ യേശു ഈ ഭൂമിയിൽ ഉപദേശിച്ചിരുന്നപ്പോൾ അവൻ പഠിപ്പിച്ചതും ഇതുതന്നെയായിരുന്നു. എന്നിട്ട് അവൻ തുടർന്ന് പറയുന്നത് 8-ാം വാക്യം, പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു എന്നും പറയാം, അത് അവനിലും നിങ്ങളിലും സത്യമായിരിക്കുന്നു. ഇരുട്ട് നീങ്ങിപ്പോകുന്നു, സത്യവെളിച്ചം ഇതാ പ്രകാശിക്കുന്നു. വീണ്ടും ജനനം പ്രാപിച്ച് പരിശുദ്ധാത്മാവ് അധിവസിക്കുന്ന വിശ്വാസികൾക്ക് എന്തുകൊണ്ടാണിത് ഇതൊരു പുതിയ കൽപ്പനയായിരിക്കുന്നത്? കാരണം ഇത് ക്രൂശിൻ്റെ മറുവശത്ത് വെച്ച് നൽകപ്പെട്ടതാണ്, പരിശുദ്ധാത്മാവിൻ്റെ വരവിന് മുൻപ്. ഈ വശത്ത് അത് പുതിയതാണ്. വിശ്വാസികൾ ദൈവഹിതം പ്രവർത്തിക്കണം. ഒന്നാമതായി ദൈവത്തിൻ്റെ ഇഷ്ടം, അവനെ സ്നേഹിക്കണമെന്നുള്ളതാണ്. ഒരു വിശ്വാസിയെ തിരിച്ചറിയുവാൻ ഇത് സഹായകമാകും. ദൈവഹിതം ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഒരു വിശ്വാസി. ഇരുട്ട് നീങ്ങിപ്പോയി, സത്യവെളിച്ചം ഇപ്പോൾ പ്രകാശിക്കുന്നതിനാൽ ഒരു വിശ്വാസി തൻ്റെ കർത്താവിനെ കൂടുതൽ ഭംഗിയായി അറിയുവാനും അവൻ്റെ ഹിതം പൂർണ്ണമായി ഗ്രഹിക്കുവാനും സാധിക്കുന്നു എന്ന് പറയുവാൻ കഴിയുന്നവനാകണം. ഓരോ ദൈവ പൈതലും കൂടുതൽ കൂടുതൽ വ്യക്തമായി ദൈവഹിതം മനസ്സിലാക്കുകയും കർത്താവിനെ കുറെ കൂടി ആഴമായി സ്നേഹിക്കുകയും വേണം. നാം ഓരോ ദിവസവും വളരണം. ദൈവവചനം പഠിക്കാതെ ഈ പറയുന്ന വളർച്ച അസാധ്യമാണ്. എഴുതപ്പെട്ട വചനം ജീവനുള്ള വചനമാകുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നു. അവൻ ജീവന്റെ അപ്പവും ജീവജലവുമാകുന്നു. നാം അവനെ ഭക്ഷിക്കുന്നില്ല എങ്കിൽ നാം പട്ടിണി കൊണ്ട് മരിക്കും. അതെ, അനേകരും ഇന്ന് ആത്മീയമായി പട്ടിണിയിലാണ്. നമ്മുടെ ഇന്നത്തെ വലിയ പ്രശ്നം എന്തെന്നാൽ, ഭൂരിഭാഗം വിശ്വാസികളും ഏതാനും ചില നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനുള്ള ശ്രമത്തിലാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്താൽ തങ്ങൾ ഒരു നല്ല ക്രിസ്തീയ ജീവിതം നയിക്കുകയാണെന്ന് അവരങ്ങ് ചിന്തിക്കുന്നു. പ്രിയ സുഹൃത്തെ, നിങ്ങളൊരു കമ്പ്യൂട്ടറല്ല, നിങ്ങളൊരു മനുഷ്യനാണ്. ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ഒരു മനുഷ്യൻ. താങ്കളൊരു ദൈവവേദലാകുന്ന പക്ഷം താങ്കൾക്കൊരു പുതിയ സ്വഭാവമുണ്ട്. നന്മ യാതൊന്നുമില്ലാത്ത പഴയ സ്വഭാവം ഉണ്ടെന്നുള്ളതും ഒരു വാസ്തവമാണ്. എന്നാൽ താങ്കളുടെ പുതിയ സ്വഭാവം ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു, അത് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. നാം ഏതാനും ചില നല്ല കാര്യങ്ങൾ ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിച്ച് മുൻപോട്ട് പോകുവാൻ ശ്രമിച്ചാൽ അത് സാധ്യമല്ല. അവൻ നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് നമ്മുടെ സ്നേഹമാകുന്നു. ഇരുട്ട് നീങ്ങിപ്പോകുന്നു, സത്യവെളിച്ചം ഇതാ പ്രകാശിക്കുന്നു. നിങ്ങൾ ഇന്ന് നിങ്ങളുടെ ചുറ്റും നോക്കുമ്പോൾ അന്ധകാരം ഇതുവരെ മാറിപ്പോയിട്ടില്ല എന്ന് കാണുവാൻ കഴിയും. ദൈവവചനത്തെക്കുറിച്ചുള്ള അജ്ഞത ഇന്നും വളരെ വ്യക്തമാണ്. സത്യവെളിച്ചം, അതെ, കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അവനാണ് സത്യവെളിച്ചം. ഭൂമിയുടെ പരപ്പിൽ ഇന്നോളം ജീവിച്ചിരുന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അധികം സംസാര വിഷയമായിട്ടുള്ള മനുഷ്യൻ അവൻ തന്നെയാണ്. അടുത്ത വാക്യം നമുക്ക് നോക്കാം, 9 വാക്യം. വെളിച്ചത്തിൽ ഇരിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ ഇന്നയോളം ഇരുട്ടിൽ ഇരിക്കുന്നു. യോഹന്നാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഒരു ദൈവവൈദലായ താങ്കൾക്ക് വെളിച്ചത്തിൽ നടക്കുകയും അതേസമയം താങ്കളുടെ സഹോദരനെ, മറ്റൊരു വിശ്വാസിയെ പകയ്ക്കുകയും ചെയ്യുക എന്നത് അസാധ്യമായ കാര്യമാണ്. താങ്കൾ മറ്റൊരു വിശ്വാസിയെ പകയ്ക്കുന്നു എന്ന് വരികിൽ താങ്കളുടെ വിശ്വാസം ഏറ്റുപറഞ്ഞതിൽ ഏതോ കാര്യമായ തകരാറുണ്ട്. ദൈവവുമായുള്ള ബന്ധത്തിൽ കാര്യമായ കുഴപ്പം ഉണ്ടെന്നാണത് കാണിക്കുന്നത്. ഞാൻ അങ്ങനെ പറഞ്ഞതിനാൽ ലോകത്തിലുള്ള സകലരുടെയും പ്രവർത്തനങ്ങൾ താങ്കൾക്ക് എപ്പോഴും താല്പര്യമായിരിക്കും എന്ന അർത്ഥമല്ല. ചില ആളുകളുടെ പെരുമാറ്റങ്ങളും സ്വഭാവങ്ങളും താങ്കൾക്ക് അംഗീകരിക്കുവാൻ പ്രയാസമായിരിക്കും. ചില വിശ്വാസികളുടെ പ്രവർത്തനങ്ങൾ നമുക്ക് യോജിച്ചു പോകാവുന്നവ ആയിരിക്കില്ല, അത് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. എന്നാൽ അവരെ വെറുക്കുക എന്നാൽ, അത് പറഞ്ഞാൽ വാസ്തവത്തിൽ നാം ഇരുളിലാണ് എന്നത്രേ അത് വെളിവാക്കുന്നത്. ഒരു സഹവിശ്വാസിയെ പകയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ ആ വിശ്വാസി വെളിച്ചത്തിലല്ല എന്നത്രേ അത് കാണിക്കുന്നത്. നാം നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കേണ്ട അതിമഹത്തായ ഒരു കാര്യമത്രേ ഇത്. സകല മനുഷ്യരും വന്നു പിറന്നിട്ടുള്ള സ്വാഭാവികമായുള്ള അന്ധകാരമുണ്ട്. എഫേസ്യലേഖനം 4:18 വാക്യത്തിൽ പൗലോസ് അതേക്കുറിച്ച് പറയുന്നു. അവർ അന്ധബുദ്ധികളായി അജ്ഞാനം നിമിത്തം, ഹൃദയകാഠിന്യം നിമിത്തം തന്നെ ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തഴമ്പിച്ചു പോയവർ. സ്വാഭാവികമായി മനുഷ്യന്റെ അവസ്ഥ ഇതത്രേ. എന്നാൽ നമ്മെ കുറ്റം വിധിക്കുന്നത് പ്രകൃത്യാ നാം എങ്ങനെയായിരിക്കുന്നു എന്നതിനാലല്ല. യോഹന്നാന്റെ സുവിശേഷം 3:19 വാക്യത്തിൽ നാം വായിക്കുന്നത്, ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. ഇത് വളരെ പ്രധാനപ്പെട്ടതാകാം. ഇതൊരു വിധത്തിലും താങ്കൾ അറിയാതെ പോകരുത്. നാം പ്രകൃത്യാ പാപികളായതിനാലല്ല ഉത്തരവാദികളായിരിക്കുന്നത്. നാം ഉത്തരവാദികളായിരിക്കുന്നത് നാം രക്ഷകനെ തള്ളിക്കളയുന്നതിനാലാണ്, സുവിശേഷത്തെ ത്യജിക്കുന്നതിനാൽ. രക്ഷകനായ ക്രിസ്തുവിനെക്കുറിച്ച് കേട്ടുകഴിഞ്ഞാൽ ഒന്നുകിൽ താങ്കൾ അവനെ അംഗീകരിക്കണം, അല്ലാത്ത പക്ഷം താങ്കൾ അവനെ ത്യജിക്കുകയാണ്. ഇതിൽ രണ്ടിലൊന്ന് ചെയ്തേ മതിയാകും. നാം അന്ധകാരത്തിൽ ജനിച്ചു എന്നതല്ല നമ്മുടെ ഉത്തരവാദിത്വം, അത് നാം ഒന്നും ചെയ്തിട്ടല്ലല്ലോ. നമ്മുടെ മനസ്സ് ഇരുണ്ടുപോയതിന് നാം ഉത്തരവാദികളല്ലല്ലോ. എന്നാൽ നാം വെളിച്ചത്തെ തള്ളിക്കളഞ്ഞാൽ നാം സ്വയം ചെയ്യുന്ന കാര്യമാണത്. നാം അതിന് ഉത്തരവാദികളാണ്. ആ വെളിച്ചം നമുക്ക് ലഭിക്കുന്നത് ദൈവവചനത്തിലൂടെയാണ്. ദൈവവചനം നമ്മോട് വ്യക്തമായി സംസാരിച്ചിട്ടുള്ള കാര്യങ്ങൾ നാം ഒരിക്കലും ലാഘവ ബുദ്ധിയോടുകൂടെ കാണരുത്, തള്ളിക്കളയരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് യേശുക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ യാഥാർത്ഥ്യമാക്കി തരുമ്പോൾ, അത് നമുക്ക് വെളിവാക്കി തരുമ്പോൾ നാം അതിൻ്റെ നേരെ കണ്ണടയ്ക്കരുത്. താങ്കൾ വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ അത് സകല അന്ധകാരത്തെയും അകറ്റുന്നതാണ്. അതിൻ്റെ തുളച്ചു കയറി പരിശോധിക്കുന്ന രശ്മികളിൽ നിന്നും തിരിഞ്ഞു പോകാതെ അത് താങ്കളുടെ ഹൃദയത്തെ പരിശോധിക്കുവാൻ ഉള്ളതുപോലെ താങ്കളെ ഒന്ന് കാണിക്കുവാൻ അതിനെ അനുവദിക്കൂ. ഒരു വ്യക്തി ഈ വെളിച്ചത്തെ നിരന്തരം തള്ളിക്കളഞ്ഞുകൊണ്ടിരുന്നാൽ ഒരു ദിവസം ദൈവം വെളിച്ചം മൊത്തം ആ വ്യക്തിയിൽ നിന്നും മാറ്റിക്കളയും. വാസ്തവത്തിൽ അനേകർക്കും സംഭവിച്ചിരിക്കുന്നത് ഇതുതന്നെയാണ്. ദൈവവചനം സ്ഥിരമായി കേട്ടിട്ടും അതിനോട് ഒരു നിഷേധ മനോഭാവം കാണിച്ചതിനാൽ, അതിനെ നിരാകരിച്ചതിനാൽ ഇന്ന് മനം തഴമ്പിച്ചു പോയവരായിത്തീർന്നു. അങ്ങനെ വെളിച്ചം ആ വ്യക്തിയിൽ നിന്നും മാറ്റിക്കളയുന്നില്ല എങ്കിൽ ആ വ്യക്തി സൂര്യാഘാതത്താൽ നശിക്കും. ഏശാവ് അപ്രകാരത്തിലുള്ള ഒരു മനുഷ്യനായിരുന്നു. അവൻ ചുവന്നവനായിരുന്നല്ലോ. അവൻ സൂര്യാഘാതമേറ്റവനായി, അവൻ ശാരീരികമായി സൂര്യാഘാതമേറ്റവനായി എന്ന് മാത്രമല്ല, ആത്മീയമായും അവൻ അങ്ങനെയായി. ലോകത്തിന്റെ വെളിച്ചമാകുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ അംഗീകരിക്കാത്ത ആത്മാവ് ഈ പറഞ്ഞതുപോലെ, അതെ, യേശാവിനെ പോലെ നശിക്കും. യേശുക്രിസ്തുവിനെ അംഗീകരിക്കുന്നതാണ് അനുഗ്രഹത്തിന്റെ മാർഗം. ഒരു വിശ്വാസി വെളിച്ചത്തിൽ നടക്കുമ്പോൾ, ദൈവവുമായുള്ള കൂട്ടായ്മയിലായിരിക്കുമ്പോൾ, അവൻ ദൈവഭവനത്തിലുള്ള മറ്റുള്ളവരുമായും കൂട്ടായ്മയിലായിരിക്കും. സ്നേഹവും വെളിച്ചവും ഒരുമിച്ച് പോകുന്നവയാണ്. പകയും ഇരുളും അതുപോലെ തന്നെ ഒരുമിച്ച് പോകുന്നു. ക്രിസ്തീയ സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കുവാൻ എളുപ്പമാണ്, എന്നാൽ അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരിക വളരെ പ്രയാസമുള്ള കാര്യമാണ്. ഒരു കാര്യം, ഈ പറഞ്ഞതുപോലെയുള്ള സ്നേഹം വെറുമൊരു സംസാരം മാത്രമല്ല. തൻ്റെ സഹോദരനെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും അല്ലെങ്കിൽ അങ്ങനെ പാടുകയും ചെയ്യുമ്പോൾ തന്നെ മറ്റൊരു വിശ്വാസിയെ ഒരു വ്യക്തി പകയ്ക്കുന്നുവെങ്കിൽ അവൻ പറയുന്നത് കള്ളമാണ്. വേറെ വിധത്തിൽ പറഞ്ഞാൽ, പിതാവുമായുള്ള കൂട്ടായ്മയിലാണെന്ന് പറയുമ്പോൾ തന്നെ മറ്റൊരു വിശ്വാസിയുമായി കൂട്ടായ്മ ഇല്ലാതിരിക്കുന്നത് അസാധ്യമായ കാര്യമാണ്. ദൈവം പ്രാദേശിക സഭ, അതായത് വിശ്വാസികളുടെ കൂട്ടായ്മ ഉണ്ടാക്കിയതിൻ്റെ ഒരു കാരണം ഇതത്ര. താങ്കൾക്ക് തനിയെ നിന്നുകൊണ്ട് ഒരു വിശ്വാസി ആയിരിക്കുവാൻ കഴിയില്ല. ഒരു ദ്വീപ് പോലെ ആയിരിക്കുക അസാധ്യമാണ്. ദൈവജനവുമായി കൂട്ടായ്മയില്ലാതെ ഒരു വ്യക്തിക്ക് തികവുള്ളതും വളർന്നു വരുന്നതുമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ സാധ്യമല്ല. ക്രിസ്തീയ ജീവിതത്തിന് രണ്ട് ബന്ധങ്ങളുണ്ട്, ദൈവത്തോടുള്ളതും മനുഷ്യനോടുള്ളതും. ദൈവം ഒന്നിച്ചു ചേർത്തതിനെ മനുഷ്യൻ ഒരിക്കലും വേർപിരിക്കുവാൻ പാടില്ല. ഇത് വിവാഹബന്ധത്തിൽ മാത്രം പറഞ്ഞാൽ പോരാ, ദൈവമക്കൾ തമ്മിലുള്ള ബന്ധത്തിലും ശരിയാണ്. ഈ രണ്ട് ബന്ധങ്ങളും സ്നേഹത്തിൻ്റെതായിരിക്കണം, അന്യോന്യമുള്ള സ്നേഹം. യേശു കർത്താവ് ഈ വിഷയം ഗിരിപ്രഭാഷണത്തിൽ എത്ര ഭംഗിയായി കൈകാര്യം ചെയ്തിരിക്കുന്നു. തൻ്റെ സഹോദരനുമായി ഏതെങ്കിലും കാര്യത്തിൽ നിരക്കുവാനുള്ള ഒരു ആരാധനക്കാരൻ ദൈവസന്നിധിയിൽ കൊണ്ടുവരുന്ന യാഗവസ്തു ദൈവമുൻപാകെ വിലയില്ലാത്തതാണ്. യേശു ആ ഭാഗത്ത് പറയുന്നത്, ആരാധനയ്ക്ക് വരുന്ന ആളിന് മറ്റേ വ്യക്തിയോട് എന്തെങ്കിലും ഇടർച്ചയുണ്ടോ എന്നതല്ല, പിന്നെയോ മറ്റേ വ്യക്തിക്ക് ആരാധനക്കാരനോട് എന്തെങ്കിലും ഉണ്ടെന്ന് ഇയാൾക്ക് തോന്നിയാൽ നമ്മെ മുറിപ്പെടുത്തിയ ആൾ വന്ന് നമ്മോട് ക്ഷമ ചോദിക്കുവാൻ നാം കാത്തിരിക്കരുത്. നാം അങ്ങോട്ട് ചെന്ന് നിരക്കണം. അതല്ല എങ്കിൽ നാം ശിക്ഷിക്കപ്പെടും എന്നത്രേ ദൈവവചനം പറയുന്നത്. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, നാം ക്ഷമിക്കാത്ത അവസ്ഥയിൽ, സ്നേഹമില്ലാത്ത അവസ്ഥയിൽ തുടർന്നാൽ നമ്മെ തന്നെയാണ് അത് മുറിവേൽപ്പിക്കുന്നത്. അത് വാസ്തവമായില്ലേ? നമുക്കാരോടെങ്കിലും ഏതെങ്കിലും വിധത്തിലുള്ള വിദ്വേഷം ഉണ്ടോ ഇല്ലയോ എന്ന് നാം നോക്കിയിരിക്കേണ്ട കാര്യമില്ല. നമ്മോട് ആരെങ്കിലും മുഷിഞ്ഞിരിപ്പുണ്ടെങ്കിൽ, ആരെങ്കിലും പകയോടിരിപ്പുണ്ടെങ്കിൽ, നാം അവരോട് ചെന്ന് നിരക്കേണ്ടിയിരിക്കുന്നു, ക്ഷമ ചോദിക്കേണ്ടിയിരിക്കുന്നു. ഇത് നാം വളരെ ശ്രദ്ധിച്ചു ചെയ്യേണ്ട കാര്യമാണ്. ഒരുപക്ഷെ നിങ്ങളുടെ തോന്നലുകളെല്ലാം കൂടി വേറൊരാളുടെ അടുത്ത് പോയി വിളമ്പേണ്ട കാര്യമില്ല. നിങ്ങൾ വാസ്തവമായി അറിയുന്ന കാര്യങ്ങൾ, അതെ, ആരുമായും വെറുക്കപ്പെട്ട ഒരവസ്ഥയിൽ മുൻപോട്ട് പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. പൊതുവെ ഒരു ധാരണയുള്ളത് എന്തെന്നാൽ, ഈ ക്രിസ്തീയ സ്നേഹമെന്ന് പറയുന്നത് അന്ധതയാകുന്നു എന്നാണ്. അന്ധമായ സ്നേഹം, അത് കേട്ടിട്ടില്ലേ? എന്നാൽ അതൊരിക്കലും ശരിയല്ല. യഥാർത്ഥ ക്രിസ്തീയ സ്നേഹം നാം പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുമ്പോൾ ജീവിതം കൂടുതൽ കൂടുതൽ പ്രകാശപൂരിതമാകുന്നതായി കാണാവുന്നതാണ്. ജീവിതത്തെ ഇരുട്ടാക്കുന്നത് പകയാണ്. ക്രിസ്തീയ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ നിന്നും ഒഴുകുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കുവാനും അംഗീകരിക്കുവാനും സാധിക്കും. തൻ്റെ സഹോദരനെ സ്നേഹിക്കുന്ന ഒരു വിശ്വാസി കൂടുതൽ വ്യക്തമായി കാര്യങ്ങൾ കാണുന്നവനാണ്. പകയുടെ അന്ധത പിടിപ്പിക്കുന്ന ബൈബിളിലെ ഏറ്റവും ഉത്തമ ഉദാഹരണം എസ്തേറിൻ്റെ പുസ്തകത്തിൽ നാം കാണുന്നതാണ്. പകയുടെ അന്ധത പിടിപ്പിക്കുന്ന ആ അനുഭവം അറിയില്ലേ? ഹാമാന്റെ പക, അവൻ തന്നെ അവന് നാശം വരുത്തുകയായിരുന്നു. അത് കാണാനായി അവന് സാധിച്ചില്ല. അവന്റെ ഭാര്യ അത് മനസ്സിലാക്കി. അവൾ അവന് നൽകിയ മുന്നറിയിപ്പ് നീ പരാജയപ്പെടുവാൻ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ്. എന്നാൽ ആ പകയുടെ അന്ധത പിടിപ്പിക്കുന്ന ഭയങ്കരത്വം അവൻ പിന്മാറുവാൻ അനുവദിച്ചില്ല. പക ഇന്നും ജനങ്ങളെ അന്ധതയിൽ തകർക്കുന്നു. ക്രിസ്തീയ സ്നേഹം ഒരു വികാരം മാത്രമല്ല എന്നോർക്കണം. അത് ഉത്തരവാദിത്വമുള്ള സ്നേഹമാണ്. അനേകർക്കും സ്നേഹമെന്ന് പറയുമ്പോൾ ഇക്കിളിയിടുന്നതായ ഒരു ചെറിയ വികാരം മാത്രമാണ്. എന്നാൽ ക്രിസ്തീയ സ്നേഹം അതല്ല. സഹോദരനെ സ്നേഹിക്കാത്തൊരു വിശ്വാസിക്ക് എന്ത് സംഭവിക്കുന്നു എന്നാണ് നാം കണ്ടുകൊണ്ടിരുന്നത്. അതിൻ്റെ ഒന്നാമത്തെ പരിതാപകരമായ ഫലം നാം കണ്ടു. താൻ വെളിച്ചത്തിലാകുന്നു ജീവിക്കുന്നതെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ അവൻ അന്ധകാരത്തിലാണ് കഴിയുന്നത്. അവൻ ചിന്തിക്കുന്നു അവൻ വെളിച്ചത്തിലാണ്, എന്നാൽ വാസ്തവത്തിൽ പകയുടെ ഇരുളിനാൽ അന്ധത പിടിച്ചിരിക്കുകയാണ് അങ്ങനെയുള്ളൊരു വ്യക്തി. ക്രിസ്തീയ കൂട്ടങ്ങളിൽ പ്രശ്നമുണ്ടാക്കുന്നവർ ഇതുപോലുള്ളവരാണ്. താനൊരു ആത്മീകനാകുന്നു എന്ന് അവൻ ചിന്തിക്കുന്നു. അവരുടെ തെറ്റ് ഒരിക്കലും മനസ്സിലാക്കുവാൻ അവർക്ക് സാധിക്കില്ല. മറ്റുള്ളവരെ വിമർശിക്കുവാനല്ലാതെ അവരുടെ നാവ് ഒരിക്കലും ഉപയോഗിക്കില്ല എന്ന് തോന്നിപ്പോകും. തനിക്ക് വലിയ ആത്മീക കഴിവുകൾ ഉണ്ടെന്ന് അവൻ കരുതുന്നു. എന്നാൽ വാസ്തവത്തിൽ അവൻ ആത്മീകമായി ശിശുവാകും. അവൻ ബൈബിൾ ക്രമമായി വായിച്ചു എന്ന് വന്നേക്കാം. പ്രാർത്ഥനയ്ക്കും കുറവൊന്നുമില്ല. കൂട്ടായ്മയ്ക്ക് പോയാൽ സാക്ഷി പറയുകയോ പ്രസംഗിക്കുകയോ ഒക്കെ ചെയ്യും. എന്നാൽ ഹൃദയത്തിൽ പകയുള്ളതിനാൽ അവൻ ഭോഷ്കിന്മേലാണ് ജീവിക്കുന്നത്. പുറമെ അസാധ്യമെന്ന് തോന്നുന്ന, അതേസമയം പലതും ചെയ്യുന്ന ഈ ഇരട്ടത്താപ്പ് നയം എത്ര അപകടകാരി ആകുന്നു എന്നോർക്കണം. യോഹന്നാൻ ആരംഭത്തിൽ മുതൽ ഈ കള്ളി വെളിച്ചത്താക്കുന്നു. പറച്ചിലൊന്നും പ്രവർത്തനം മറ്റൊന്നുമായിരിക്കുന്ന നികൃഷ്ടമായ ജീവിതം, ദൈവം വെറുക്കുന്ന ജീവിതം, ഒന്ന് പറയുകയും മറ്റൊന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന അവസ്ഥ എത്ര പരിതാപകരമാണ്. നമ്മുടെ സമൂഹത്തിൽ ഇതൊരു തീരാശാപം പോലെ കാണപ്പെടുന്നു. ദൈവവചനത്തിൽ നാം ആഴ്ന്നിറങ്ങിയിട്ടില്ലാത്തതാണ് അതിൻ്റെ കാരണം എന്ന് പ്രത്യേകം ഓർക്കണം. ദൈവവചനം നമ്മെ ശുദ്ധീകരിക്കണം. നമ്മുടെ ജീവിതത്തിലെ അന്ധകാരത്തെ, നമ്മുടെ ജീവിതത്തിലെ അന്ധതയെ ദൈവവചനത്തിൻ്റെ പ്രകാശത്തിൽ നാം പ്രത്യേകം കാണുവാൻ ആരംഭിക്കുമ്പോൾ ഈ വക കാര്യങ്ങളിൽ നിന്നും വിടുതൽ പ്രാപിക്കുവാനുള്ള ആഗ്രഹവും അതിനുവേണ്ടി ക്രിസ്തുവിങ്കിലേക്ക് ചെല്ലുന്ന മനോഭാവവും നമുക്കുണ്ടാകും. നാം മറ്റാരെക്കാളും അധികം വിശുദ്ധരാകുന്നു എന്ന് ചിന്തിച്ചാൽ ഒരിക്കലും നമ്മുടെ ആത്മീക ജീവിതത്തിൽ വളരുവാൻ സാധ്യമല്ല. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, സ്നേഹബുദ്ധിയാ ഞാൻ ഓർപ്പിക്കട്ടെ, ഈ വലിയ വിപത്തിൽ നിന്നും താങ്കൾ പിന്തിരിയുക. ദൈവവചനത്തിൽ കൂടുതൽ ശ്രദ്ധയോടെ അത് പഠിക്കുകയും അതിൽ മുൻപോട്ട് പോകുവാൻ സമർപ്പിക്കുകയും ചെയ്യുക. ഈ വിധത്തിലുള്ള കള്ളം നമ്മുടെ ജീവിതത്തിലെ സകല സുഖങ്ങളും എടുത്തു കളയും എന്നതിന് സംശയമില്ല. അതെ, പറച്ചിലൊന്നും പ്രവർത്തനം വേറൊന്നും. എന്നാൽ നാം വെളിച്ചത്തിൽ നടക്കുവാൻ ആരംഭിക്കുമ്പോൾ ദൈവം നമ്മെ ശോധന ചെയ്യുന്നത് മനസ്സിലാക്കി അവൻ നമ്മെ ശുദ്ധീകരിക്കുവാനായി നാം നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹപ്രദമാകും. അതൊരു ഭാരമായി നാം ഒരിക്കലും കാണരുത്. പലരും ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഭാരമായി കാണുകയാണ്. അനേകരും പകയും വിദ്വേഷവും പോലെയുള്ള പല ദുർസ്വഭാവങ്ങൾക്കും അടിമകളായിരിക്കുക, മദ്യപാനത്തിനും മയക്കുമരുന്നുകൾക്കും അടിമകളായിരിക്കുന്നത് പോലെ ഈ വക സ്വഭാവങ്ങൾക്ക് അടിമകളായിരിക്കുക. അവർ തങ്ങളുടെ ജീവിതത്തിൽ ഇവയിൽ സംതൃപ്തി കണ്ടെത്തുകയാണ്, സന്തോഷം കണ്ടെത്തുകയാണ്. ഇതില്ലാതെ ജീവിക്കുവാൻ സാധിക്കില്ല എന്ന സ്ഥിതിയിലേക്ക് വന്നിരിക്കുക. ചില ആളുകൾ എപ്പോഴും മറ്റുള്ളവരോട് കയ്പോടുകൂടെയും പകയോടുകൂടെയും ഇടപെടുന്നത് തങ്ങളുടെ ജീവിതത്തിൽ ഒരു സന്തോഷത്തിന് കാരണമാകുന്നു എന്ന് ചിന്തിക്കുന്നതിനാലാണ്. അവർക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ സാധിക്കുന്നില്ല. ലോകമനുഷ്യർ അങ്ങനെ ചെയ്താൽ അത് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ദൈവമക്കളെന്ന് സ്വയം അഭിമാനിക്കുന്നവർ അത് ചെയ്താലോ? എൻ്റെ പ്രിയ സുഹൃത്തേ, ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ താങ്കളുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കൂ. ആരോടെങ്കിലും ഏതെങ്കിലും വിധത്തിൽ പകയോ കയ്പോ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്ന് ഇവിടെ അവസാനിപ്പിക്കും. കാരണം അതൊരിക്കലും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതല്ല. എന്നിട്ട് ആ ആളുമായി നിരപ്പ് പ്രാപിക്കുക. ആ ആളുമായി നിരപ്പ് പ്രാപിക്കുവാൻ അയാൾക്ക് മനസ്സില്ല എങ്കിൽ അത് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് നിങ്ങൾ ദൈവവുമായി നിരപ്പ് പ്രാപിക്കുക. ജീവിതം അനുഗ്രഹിക്കപ്പെടും. ഈ ഭൂമിയിൽ തന്നെ സ്വർഗതുല്യമായ സന്തോഷത്തോടുകൂടെ മുൻപോട്ട് പോകുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് അതിനായി താങ്കളെ ശക്തീകരിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ സഹായിക്കും.
വിഷയ വിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെടുക.
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി: malayalamttb@radio882.com. ഞങ്ങളുമായി നേരിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 9447767378, 9447767378 എന്ന ഫോൺ നമ്പറിൽ ഉടനെ വിളിക്കുക. ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
പരിശുദ്ധനായവൻ വരുന്ന നാളിതാ, വിശുദ്ധിയിൽ നമുക്കൊരുങ്ങി നിന്നിടാം. പരിശുദ്ധനായവൻ വരുന്ന നാളിതാ, തീർത്തിടും എന്റെ ക്ലേശമെല്ലാം, ചേർത്തിടുമേ സ്വർഗക്കനാനി. തീർത്തിടും എന്റെ ക്ലേശമെല്ലാം, ചേർത്തിടുമേ സ്വർഗക്കനാനി.